നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയൻ മലയാളികളിൽ നല്ലൊരു ഭാഗം പേർക്കും ഏറെ താല്പര്യമുള്ള വിഷയമാണ് അടുക്കളത്തോട്ടവും കൃഷിയുമെല്ലാം. അടുക്കളത്തോട്ടത്തിനൊപ്പം വീട്ടിൽ തന്നെ മത്സ്യകൃഷിയും കൂടി ചെയ്യാവുന്ന മാർഗമാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് കൃഷിരീതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് പെർത്തിൽ എൻവയറോൺമെന്റൽ എഞ്ചിനീയറായ ഡോക്ടർ രാജ് കുറുപ്പുമായി SBS മലയാളം മുമ്പ് സംസാരിച്ചിരുന്നു. SBS മലയാളത്തിന്റെ പ്രൊഡ്യൂസറായിരുന്ന സൽവി മനീഷ് തയ്യാറാക്കിയ ഈ അഭിമുഖം ഒരിക്കൽ കൂടി കേൾക്കാം. ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ വാർത്തകളും വിശദാംശങ്ങളും ഉപകാരപ്രദമായ കാര്യങ്ങളുമെല്ലാമാണ് SBS മലയാളം പതിവായി അവതരിപ്പിക്കാറുള്ളത്. അവ കേൾക്കാനായി SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും SBS മലയാളം ലഭിക്കും.
നമസ്കാരം ഡോക്ടർ രാജ്കുറുപ്പ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. വീട്ടിൽ തന്നെ പച്ചക്കറികളും മത്സ്യവും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന സംവിധാനമാണ് അക്വഫോണിക് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ അക്വഫോണിക് സിസ്റ്റം എന്താണെന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
സാജി പറഞ്ഞത് തന്നെയാണ്, അക്വഫോണിക്സ് ഒരു പറയുകയാണെങ്കിൽ കൃഷി ചെയ്യുന്ന രീതിയാണ്. മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യാവുന്ന ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമാണ് അക്വഫോണിക്സ്. ഇപ്പൊ അക്വഫോണിക് സിസ്റ്റത്തില് ഒരു ടാങ്കിനകത്ത് നമ്മൾ ഫിഷിനെ ഇടുന്നു, അക്വേറിയം പോലെ. ടാങ്കിന്റെ സൈസ് എത്ര വേണമെങ്കിലും ആകാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ആ ടാങ്കിലുള്ള ഫിഷിനുള്ള ആഹാരം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന വേസ്റ്റ്, മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങളിൽ ഉണ്ടാവുന്ന ഇത് റീസർക്കുലേറ്റ് ചെയ്ത് ഒരു ഫിൽറ്റർ ബെഡിൽ കൂടെ വിടുമ്പോൾ, ആ ഫിൽറ്റർ ബെഡില് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളാണ് നടുന്നത്. ആ പച്ചക്കറികള് ഈ നൈട്രജനും ഫോസ്ഫറസും മറ്റു ട്രേസ് എലമെന്റ്സും അതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് അതൊരു കൃഷി രീതിയായിട്ട് വരുന്ന സംവിധാനത്തിനെയാണ് അക്വാപോണിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എഞ്ചിനീയേഴ്സ് സിസ്റ്റമാണ് ഇത്. നാച്ചുറലി നാട്ടില് നെൽകൃഷിയിലൂടെ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന സംവിധാനം പണ്ട് തൊട്ടേ ഉണ്ട്. ഏകദേശം അതുപോലെയുള്ള ഒരു സിസ്റ്റം തന്നെയാണിത്.
ഓക്കെ, അതായത് ഒരു തട്ടിൽ മത്സ്യവും ഒരു തട്ടിൽ പച്ചക്കറികളും നട്ടുകഴിഞ്ഞാൽ മത്സ്യം പുറപ്പെടുവിക്കുന്ന വേസ്റ്റ് നിറഞ്ഞ ആ വെള്ളം റീസൈക്കിൾ ചെയ്ത് ഈ പച്ചക്കറിയും കൂടി നനച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ ഒരു റീസൈക്ലിംഗ് സിസ്റ്റം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതുമൂലം ഈ മീൻ കിടക്കുന്ന വെള്ളം ചീത്തയാകത്തുമില്ല, എന്നാൽ പച്ചക്കറിക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യും.
അതെ, പച്ചക്കറിക്ക് വെള്ളവും ലഭിക്കും.
കൂടാതെ മീൻ മത്സ്യം താഴെ വളരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും ഇതിന് ചെടിക്ക് വേറെ സ്പെഷ്യലായിട്ട് കൊടുക്കണ്ട. ഈ മത്സ്യത്തിന്റെ വേസ്റ്റ് കൊണ്ട് തന്നെ ഈ ചെടിക്ക് വളവും നനവും ലഭിച്ചോളൂ.
അതെ, പ്രത്യേകിച്ച് വളം ചേർക്കേണ്ട ആവശ്യം സാധാരണഗതിയിൽ വരത്തില്ല. നമ്മളിപ്പോ ഒരു സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നോക്കേണ്ടത് മെക്കാനിക്കൽ ഫോൾസ് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ, ഇതൊരു ഡൈനാമിക് സിസ്റ്റം അല്ലേ, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പമ്പും പൈപ്പ് ഫിറ്റിംഗ്സും ഒക്കെ ആവുന്നതുകൊണ്ട് സാധാരണഗതിയിൽ എന്തെങ്കിലും പൊട്ടാനോ പമ്പ് ഓഫ് ആവാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതൊന്ന് കെയർ ചെയ്യുന്നതല്ലാതെ നമ്മള് പിന്നെ 24/7 അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ സാധാരണ കൃഷി ചെയ്യുമ്പം ഒരുപാട് കളവറിക്കണം, അല്ലെങ്കിൽ പിന്നെ വളം ഒരുപാട് ഇടണം, വെള്ളം ദിവസം ഒഴിക്കണം, അങ്ങനെയുള്ള ഒരു നമ്മള് ചെലവാക്കുന്ന സമയം വളരെ വളരെ കുറച്ച് മതി.
ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്?
മോട്ടർ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ വെള്ളം, പിന്നെ കാരണം ഒരു മേളിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് മേലോട്ട് പോകണമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മോട്ടർ വേണ്ടി വരും നമുക്ക്. അപ്പൊ ഒരു ടബില് അല്ലെങ്കിൽ ഒരു ടാങ്കിൽ, ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ സ്വിമ്മിംഗ് പൂള് ഞങ്ങൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ആ സ്വിമ്മിംഗ് പൂള് വെറുതെ $12,000 ഒരു വർഷം ചെലവാക്കേണ്ട മെയിന്റനൻസിനും റീപ്ലേസ്മെന്റിനും ഒക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ഇടുന്നതിന് പകരം ഞാൻ റീസൈക്ലിംഗ് സിസ്റ്റം ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ സിസ്റ്റം സെറ്റപ്പ് ചെയ്തതാണ്. അപ്പൊ സ്വിമ്മിംഗ് പൂളിൽ ഞാനൊരു സബ്മെർസിബിൾ പമ്പ് വെച്ചു. അപ്പൊ ആ സബ്മെർസിബിൾ പമ്പ് വെള്ളം പുറത്തേക്ക് വിടുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഭാഗത്തിലുള്ള വെള്ളം ഒരു വെഞ്ചറി എയറേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പൊ ആ വെഞ്ചറി എയറേഷൻ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് എയറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സപ്ലിമെന്ററി ഓക്സിജൻ കൊടുക്കാനായിട്ട്, അഡീഷണൽ ഓക്സിജൻ കൊടുക്കാനായിട്ട്. അപ്പൊ ബാക്കി വരുന്ന വെള്ളത്തിന് പിന്നെ 6 ഫിൽറ്റർ ബെഡിൽ കൂടെ ഒരേ സമയത്ത് കയറ്റി ഇറക്കി വിടുന്നതാണ് എന്റെ സിസ്റ്റം. ഇപ്പൊ 6 square meter ആണ് എന്റെ ഗ്രോ ബെഡിന്റെ ഏരിയ. അപ്പൊ ഈ 6 square meter ഉള്ള ഏരിയയിൽ ഞങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ ധാരാളം കിട്ടുന്നുണ്ട്. ഞങ്ങളെ സ്വിമ്മിംഗ് പൂളിൽ ഒരു പമ്പുണ്ട്. ആ പമ്പ് ഒരു 400 watts പമ്പാണത്, $120-$200 മറ്റോ ബണ്ണിങ്സ് മേടിച്ച ഒരു പമ്പാണ്. അപ്പൊ ആ ഒരു സബ്മെർസിബിൾ പമ്പ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പമ്പാണ്. അപ്പൊ കുറച്ച് നമ്മൾ പ്രിൻസിപ്പൾസ് അറിയണം, എന്നാലും അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ ഇൽസി നോക്കുകയാണെങ്കിലും സോളാർ സിസ്റ്റം ഇപ്പൊ പല വീടുകളിലും ഉണ്ട്. പകൽ സമയത്ത് ഇൽസിക്ക് വലിയ ഡിമാൻഡ് വരുന്നില്ല.
ഓക്കെ, ഇപ്പൊ നമ്മുടെ ഓസ്ട്രേലിയ നോക്കുവാണെങ്കിൽ ചെറിയ ബാക്ക്യാർഡും വലിയ ബാക്ക്യാർഡും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെ രീതിയിൽ ഈ അക്വഫോണിക് രീതി നമുക്ക് ബാക്ക്യാർഡിൽ പരീക്ഷിക്കാം?
ഇതിപ്പോ മൈക്രോ ലെവൽ അക്വഫോണിക് സിസ്റ്റം തൊട്ട് വളരെ ഹൈ ലെവൽ കമേഴ്ഷ്യൽ ലെവലിലുള്ള അക്വഫോണിക് സിസ്റ്റം വേറെ ഇന്ന് ഓസ്ട്രേലിയയിൽ ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. യു എസിലൊക്കെ ഒത്തിരി മലയാളികൾ ഒത്തിരി പേര് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ ഈ ഇപ്പൊ ചെറിയ അക്വേറിയത്തിനകത്ത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഗോൾഡ് ഫിഷ് ഒരു ടബിലിട്ടിട്ട് പിന്നെ മിൻറ്റ് എങ്ങനെയുള്ള വളർത്തുന്ന ഒരു സിസ്റ്റം വരെ ഉണ്ട്. അടുക്കളയ്ക്കകത്ത് ആവശ്യത്തിനുള്ള മിൻറ്റോ അല്ലെങ്കിൽ ദാസിലോ അങ്ങനെ ചെയ്യുന്ന ചെറിയ രണ്ട് മൂന്ന് ഗോൾഡ് ഫിഷിനെ മറ്റോ ഇട്ടിട്ടുള്ള ചെറിയ സിസ്റ്റം. അപ്പൊ ചെറിയൊരു പമ്പ് ചിലപ്പോൾ പ്രവർത്തിച്ചു, ചില പമ്പില്ലാതെ തന്നെ ചെയ്യുന്നവരുമുണ്ട്. അത് തൊട്ട് വളരെ ഇപ്പൊ ബാക്ക്യാർഡിന്റെ സൈസ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇപ്പൊ ഒരു 50 ഫിഷൊക്കെ ഇടുന്നതിനായിട്ട് വലിയ ബാക്ക്യാർഡൊന്നും വേണ്ട. കാരണം നമ്മൾ ടാങ്ക് മേടിക്കാൻ കിട്ടും, പലതരത്തിലുള്ള ടാങ്കുകളുണ്ട്. ആ ടാങ്കുകളിനകത്തും പിന്നെ അതിന്റെ മേളിൽ തന്നെ നമുക്ക് ഫിൽട്ടർ ബെഡ് ഗ്രോ ബെഡ് വെക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു 2 to 5 square meters അല്ലെങ്കിൽ 10 square meters ഒക്കെ നമ്മുടെ സ്ഥലം അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ ബാക്ക്യാർഡ് ആണെങ്കിൽ പിന്നെ കുറച്ച് കാര്യമായിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഗ്രീൻ ഹൗസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കീടങ്ങളൊക്കെ ചെടികളിൽ കണ്ടെയ്ൻ ചെയ്യാൻ എളുപ്പമാണ്.
ഓക്കെ, അപ്പൊ ഈ ഗ്രോ ബെഡ് എന്ന് പറയുന്നത് ഈ പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള അല്ലെ ആ ബെഡ്?
ഇപ്പൊ പല രീതിയിൽ നമുക്കിത് ചെയ്യാം. ഗ്രോ ബെഡ് തന്നെ വേണമെന്നില്ല, ഈ രീതിയിൽ പൈപ്പിട്ട് വഴി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ വീടിനകത്ത് നമുക്ക് നമ്മുടെ അക്വേറിയം പോലും കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നത് പോലെ 300 liter tank 500 liter tank IBC എന്ന് പറയുന്ന ഇപ്പൊ കോമൺ ആയിട്ട് ലിക്വിഡൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ബൾക്ക് കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ടാങ്കിലുണ്ട്. 1 meter cube ആണ് സാധാരണ എന്റെ വോളിയം. അപ്പൊ ഈ സാധനം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 700 liter tank ആയിരിക്കും വോളിയം ഉള്ളത്. മറ്റത് ബാക്കിയുള്ളത് ഗ്രോ ബെഡായിട്ട് ഉപയോഗിക്കും. അതിനൊരു $100-$150 ഒരു പമ്പിന് ഒരു $50-$60 പമ്പും കിട്ടും. ഗ്രാവിലെല്ലാം കൂടെ ആയിട്ട് മേ ബി ഒരു $100. അപ്പൊ $100-$300 നമുക്ക് ഈ സാധനം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഉണ്ട്. അല്ലാതെ കമേഴ്ഷ്യലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്തു തരുന്ന ഏത് വോളിയം, ഇപ്പൊ നമുക്ക് 200 fish വേണോ 100 fish വേണോ അതനുസരിച്ചിട്ട് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര ഗ്രോ ബെഡിന്റെ ഏരിയ വേണം, ഇത്രയാണ് ടാങ്കിന്റെ ഇത് വോളിയം, അത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, നമ്മുടെ ബാക്ക്യാർഡിലെ അക്വഫോണിക് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
ബാക്ക്യാർഡ് പച്ചക്കറി ചെയ്യുന്നതും ലാഭം ഉണ്ടാക്കാനുള്ള ഒരു പച്ചക്കറിയല്ല. നമ്മുടെ വീട്ടില് നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ലാഭത്തിൽ മിക്കവാറും കിട്ടാനുള്ള സാധ്യത കുറവാണ്. സ്പെഷ്യലി ഓസ്ട്രേലിയ പോലുള്ള ഒരു സ്ഥലത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള മനസ്സിനൊരു സ്വാന്തനം കിട്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പിന്നെ നമ്മൾ സാധാരണ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറി വളർത്താൻ അടുക്കളത്തോട്ടത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ 5 to 10% വെള്ളം മതി ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ റെയിൻ വാട്ടർ ഹാർവസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന്റെ ലെവൽ ഫ്ലക്ച്വേറ്റ് ചെയ്താലും കുഴപ്പമില്ല ഓപ്പറേറ്റ് ചെയ്യുന്നതിന്. അപ്പൊ ഇത് ശരിക്കും എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ ഒട്ടുമില്ലാതെയാണ് എന്റെ വീട്ടിൽ ഞാൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ റെയിൻ വാട്ടർ ആയതുകൊണ്ട് മിനറൽസ് കുറവായതുകൊണ്ട് കുറച്ച് ചിലപ്പോൾ കാൽസ്യം ക്ലോറൈഡ് അങ്ങനെ കുറച്ച് ആഡിഷൻസ് വല്ലതും വേണ്ടി വരും. സലിനിറ്റി പർട്ടിക്കുലർ സലിനിറ്റി ലെവലാക്കാനായിട്ട്, കണ്ടക്ടിവിറ്റി ലെവല് ഒരു പർട്ടിക്കുലർ ലെവലാക്കാനായിട്ട്. അല്ലാതെ നമ്മൾ വെള്ളം ശരിക്കും എക്സ്റ്റേണൽ വാട്ടർ വേണ്ടി വരുന്നില്ല. ഞങ്ങൾക്ക് 5 to 10% വെള്ളം കൊണ്ട് നമുക്ക് ആവശ്യമായ ചീരയും ബാക്കിയുള്ള പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, ഒരു 50-100 ഫിഷ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പം ശുദ്ധമായ പച്ചക്കറിയും മത്സ്യവും നമുക്ക് നമ്മുടെ ബാക്ക്യാർഡിൽ നിന്ന് തന്നെ ഇതുകൊണ്ട് ലഭിക്കാം.
അതെ.
ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള പച്ചക്കറികൾ ഇതിനകത്ത് നടാൻ സാധിക്കുന്നത്?
1-2 വർഷം കഴിഞ്ഞതാണെങ്കിൽ ഒരുവിധ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്യാം എന്നാണ് പല ചെയ്തിട്ടുള്ളവര് സംസാരിച്ചപ്പോഴും അവരുടെ ഫോട്ടോയും മറ്റും കണ്ടിട്ടുള്ളപ്പോ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ തുടക്കത്തിൽ നമ്മൾ ബെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ കുറച്ച് പാടാണ്. ചില സമയത്തെല്ലാം ട്രേസ് എലമെന്റ്സ് അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിൽ, അതിനാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഒക്കെ ഇല്ലെങ്കിൽ തുടക്കത്തിൽ കുറച്ച് നല്ല രീതിയിലൊന്നും നിൽക്കില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് നാട്ടിലെ ചെറിയ ചേമ്പ് എനിക്ക് ഒരുപാട് കിട്ടി. 1 square meter ഉള്ള ഏരിയയിൽ നിന്ന് ഒരു 8 kilo എനിക്ക് ചെറിയ ചേമ്പ് കിട്ടി. പക്ഷെ ഏറ്റവും നല്ലതായിട്ട് വരുന്ന നൈട്രജൻ അധികം വേണ്ട പച്ചക്കറികളാണ് ഇലവർഗങ്ങൾ, ചീര, സ്പിനച്ച് ഐറ്റംസ്, ഇംഗ്ലീഷ് സ്പിനച്ച്, ഇന്ത്യൻ സ്പിനച്ച് ഐറ്റംസ്, പിന്നെ ബ്രാസിക്ക ഫാമിലി, കോളിഫ്ലവർ അങ്ങനെയുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് സിൽവർ ബീറ്റ്, കെയില്, അപ്പൊ ഇങ്ങനെയുള്ള പച്ചക്കറി ഇലവർഗത്തിലുള്ള സാധനങ്ങളാണ് ഇനി കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
ഓക്കെ, ഇത് എത്രത്തോളം പെട്ടെന്ന്, അതായത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയാൻ സാധിക്കും? ഇപ്പൊ നമ്മൾ സാധാരണയായി നമ്മൾ മണ്ണിൽ നട്ടുവെക്കുന്ന കാട്ടിൽ ഈ ഒരു അക്വാഫോണിക് സിസ്റ്റത്തിൽ കൂടെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഫാസ്റ്ററായിട്ട് നമുക്ക് ഈ പച്ചക്കറികളും മറ്റും കൃഷി ചെയ്ത് എടുക്കാൻ സാധിക്കും?
തുടക്കത്തിൽ നമ്മളുടെ ഒരു അക്വാഫോണിക് സിസ്റ്റം തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുത്തെന്ന് വരും. ഇപ്പൊ ഞാൻ ചീരയൊക്കെ നട്ടിണി കംപ്ലീറ്റ് പോയി, പച്ചമുളക് കംപ്ലീറ്റ് പോയത്, പക്ഷെ കുറച്ച് ഞാനകത്തൊരു ഇതൊരു ഇക്കോ സിസ്റ്റം ആണ്. അപ്പൊ ഈ ഇക്കോ സിസ്റ്റത്തിലെ ബാക്ടീരിയയും കുറച്ച് മണ്ണിന്റെയൊക്കെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മണ്ണിന്റെ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിൽ പെട്ടില്ലേ. അപ്പൊ ഈ ഒരു ഇക്കോ സിസ്റ്റം വളർന്നു വന്നു കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് ഒക്കെ കുറച്ച് അബ്സോർബ്ഡ് ആയിട്ട് അവൈലബിൾ ആകുന്ന ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് വരുന്നത്. നല്ല രീതിയിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് സിസ്റ്റത്തിലുള്ളതാണെങ്കിൽ കൂടി മണ്ണിൽ വളരുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് വളരുകയും വളരെയധികം ഈൽഡ് കിട്ടുകയും വിളവ് വളരെയധികം കിട്ടും ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ അനുഭവവും.
ഓക്കെ, ഇപ്പൊ പലതരത്തിലുള്ള പച്ചക്കറികൾ നന്നായിട്ട് വളരുമെന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ നമ്മൾ മത്സ്യവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഏതൊക്കെ മത്സ്യങ്ങളാണ് ഇതിന് ഏറ്റവും നല്ലത്?
ഓസ്ട്രേലിയയിലെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ട്രൗട്ട്, സിൽവർ പേർച്ച്, ബാരമണ്ടി, പിന്നെ ഗോൾഡൻ പേർച്ച്, കാറ്റ്ഫിഷ്, മറികോട്ട്, ജെയ്ഡ് പേർച്ച്, അങ്ങനെയുള്ള ബ്ലാക്ക് ബ്രീം, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്ന ഷെൽ ഫിഷ്, യാബീസ്, മാറൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ചില ഫിഷുകള് വിന്ററിലെ വളരുകയുള്ളു. ഉദാഹരണത്തിന് ട്രൗട്ട് വളരുന്നത് വിന്ററിലാണ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ മേലിട്ട് കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ എൻഡ് ആകുമ്പോട്ട് സ്ട്രെസ് വന്നു തുടങ്ങും, ടെമ്പറേച്ചർ സ്ട്രെസ്. മിഡ് നവംബർ കഴിഞ്ഞാൽ പിന്നെ അത് മിക്കവാറും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 25 കൂടുതൽ വരുന്നത് കൊണ്ട് അത് സ്ട്രെസ് വന്നിട്ട് ചത്തു പോകും. പക്ഷേ ബാരമണ്ടി എന്ന് പറയുന്ന ഫിഷ് ടെമ്പറേച്ചർ 25-24 താഴെയാണെങ്കിൽ അത് ചത്തു പോകും. ബാരമണ്ടിയും ട്രൗട്ട് മാറി മാറി സമ്മറിലും വിന്ററിലും ഇത് രണ്ടും പെട്ടെന്ന് വളരുന്ന ഫിഷുകളാണ്. ഒരു 4-5 മാസം കൊണ്ട് 300-1 കിലോ 2 കിലോ വരെ ആകാം ചാൻസ് ഉള്ള ഫിഷുകളാണ്. ഒരു 6 മാസം കൊണ്ട് ട്രൗട്ട് ഒരു 1-1.5 കിലോ വരെ ഒക്കെ ആയിട്ടുണ്ട്. സിൽവർ പേർച്ച് അല്ലെങ്കിൽ പേർച്ച് ഐറ്റംസ് ത്രൂ ഔട്ട് ഇയർ നമുക്ക് ചെയ്യാം. പക്ഷെ വിന്ററിൽ ആക്കിയിട്ട് കുറച്ച് കുറവായിരിക്കും, സമ്മറിൽ ഗ്രോ ചെയ്യും. 2-3 കൊല്ലം വരെയൊക്കെ സിസ്റ്റത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് 5 കിലോ വരെ ആവുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ ലോക്കൽ ലെജിസ്ലേഷൻ, ഓരോ സ്റ്റേറ്റിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസിലെ ബാൻഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫിഷുകൾ ഉണ്ടാകും, ആ ഫിഷുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല.
നമ്മൾ പറഞ്ഞു പുറത്ത് ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിൽ വരെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ ബാക്ക് യാർഡിൽ തന്നെ. അപ്പൊ ഇത് എത്രത്തോളം എക്സ്പെൻസീവ് ആണ്, എത്രത്തോളം പണച്ചെലവുള്ള ഒരു സിസ്റ്റമാണ് ഇതെന്ന് പറയാൻ സാധിക്കും?
അതായത് നമുക്ക് എത്ര പൈസയുണ്ടോ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ $300-400 മുതൽ ആയിരക്കണക്കിന് ഡോളർ ചെലവാക്കി നമുക്ക് സിസ്റ്റം ചെയ്യാൻ പറ്റും. കടയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ $400-1,000 വരെ ഒരു കമേഴ്ഷ്യൽ സെറ്റപ്പ് നമുക്ക് വലിയ പണിയൊന്നും ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊന്നും ചെയ്യണ്ട, നമുക്ക് അക്വാപോണിക്സ് ഷോപ്പുകളുണ്ട്, അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഒരു $400-500 എനിക്കൊന്ന് ചെറിയ സിസ്റ്റംസ് ഒക്കെ നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ $1,000-2,000 ഒരു റീസണബിൾ സിസ്റ്റം 10-20 ഫിഷ് ഉള്ളത് സെറ്റപ്പ് ചെയ്യാനും പറ്റുമായിരിക്കും.
തീർച്ചയായിട്ടും. എന്തായാലും വളരെ ശുദ്ധമായ രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികളും മത്സ്യവും ഒരുമിച്ച് തന്നെ വീട്ടിൽ കൃഷി ചെയ്യാവുന്ന അക്വഫോണിക് സിസ്റ്റത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ രാജ്കുമാർ.
താങ്ക് യു.
വീട്ടിൽ അടുക്കളത്തോട്ടത്തിനൊപ്പം മത്സ്യകൃഷി കൂടി നടത്താവുന്ന അക്വാപോണിക് സംവിധാനത്തെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പെർത്തിൽ എൻവയറൺമെന്റൽ എഞ്ചിനീയറായ ഡോക്ടർ രാജ്കുറുപ്പുമായി മുൻപ് SBS മലയാളം നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും നൽകിയത്. ഇത്തരം കൂടുതൽ അഭിമുഖങ്ങൾ കേൾക്കാനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.